Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
അടുത്ത ശ്ലോകത്തിൽ വേറെ ഒരു ഡയമെൻഷനില് വേറെ ഒരു വിധത്തിൽ ഭഗവാൻ ഈ സത്യത്തിനെ സമീപിക്കുകയാണ്. മനസ്സ് ലയിക്കുമ്പോ ഉറക്കത്തില് നമുക്ക് പ്രപഞ്ചമില്ല, ശരീരമില്ല, ഞാൻ ഉണ്ട് എന്നുള്ളൊരു വ്യക്തിബോധമില്ല, ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമില്ല. മനസ്സ് ഉദിക്കുമ്പോ എല്ലാ വികല്പങ്ങളും ഉദിക്കുന്നു. അതോടുകൂടെ ഒരു അനുഭവം നമുക്കുണ്ടാവുന്നു, ടൈമിന്റെ അനുഭവം, കാലം. ബഹിർമുഖമായ മനസ്സിന്റെ ഒരു ഭ്രമാനുഭവമാണ് കാലം. അന്തർമുഖമായ മനസ്സിന്റെ അനുഭവം ശാന്തിയും ബഹിർമുഖമായ മനസ്സിന്റെ അനുഭവം കാലവുമാണ്, ടൈമും. കാലം എന്ന് വെച്ചാൽ ജനറലായിട്ട് കാലം രാവും പകലും മാത്രമേ ഉള്ളൂ. വാച്ച് കൊണ്ടുള്ള ടൈം നമ്മളുടെ കൺസെപ്റ്റാണ്. അമേരിക്കയിൽ വർഷത്തിൽ രണ്ടു പ്രാവശ്യം ടൈം മാറ്റിക്കൊണ്ടിരിക്കും. വാച്ച് കൊണ്ടുള്ള ടൈം നമ്മളുടെ കോൺസെപ്റ്റാണ്. രാവും പകലും, അത് ആത്മാവിലില്ല, സ്വരൂപത്തിലില്ല. സൂര്യന് രാവോ പകലോ ഉണ്ടോ? സൂര്യന് രാവോ പകലോ പറഞ്ഞാൽ സൂര്യന് വല്ലതും മനസ്സിലാവോ? സൂര്യൻ എപ്പോഴും ഒരേ ഒരു കാലമേ ഉള്ളൂ. അതേപോലെ ബോധമണ്ഡലത്തിൽ രാവും പകലും ഒന്നുമില്ല. അതാണ് ഭഗവാൻ അക്ഷരമണമാലയിൽ ഒരു പാട്ടിൽ പാടി, രാ പകൽ ഇല്ല വെറുവെളി വീട്ടിൽ രമിത്തിടുവോം വാ അരുണാചല. രാവും പകലും എന്നുള്ള ഈ അനുഭവം ഇല്ലാത്തതായ ബോധ ആകാശത്തില് രമിക്കാം, നമുക്ക് ഒന്നായിട്ട് തീരാം. അപ്പോ രാവും പകലുമാണ് ടൈമിന്റെ ജനറൽ കോൺസെപ്റ്റ്. ആ രാവും പകലുമായിട്ടുള്ള രണ്ട് ടൈം വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിനെ പാകം ചെയ്ത് തിന്നുകൊണ്ടിരിക്കുന്നു കാലപുരുഷൻ, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് ഭാഗവതത്തിൽ പരീക്ഷിച്ച് പറയുന്നു. ദശമസ്കന്ധത്തില് കൃഷ്ണനെ കഥ പറയൂ എന്ന് പറയുമ്പോ ഏത് കൃഷ്ണൻ എന്ന് ചോദിച്ചു ശുഖബ്രഹ്മ മഹർഷി. ആദ്യമൊക്കെ പറഞ്ഞു എന്റെ മുത്തശ്ശന്മാരുടെ കുരുക്ഷേത്ര ഭൂമിയിൽ രക്ഷിച്ച കൃഷ്ണൻ. പിന്നെ പറഞ്ഞു അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഞാൻ ദർശിച്ച കൃഷ്ണൻ. അതൊന്നും ശുഖാചാര്യർക്ക് തൃപ്തിയായില്ല. അപ്പോഴാണ് പരീക്ഷിച്ച് പറയണത്, ഭഗവാനെ 9 സ്കന്ധം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, എനിക്ക് കൃഷ്ണസ്വരൂപം അകമേ പ്രകാശിക്കുന്നു, ഞാനിപ്പോ കണ്ണടച്ചിരുന്നാൽ അങ്ങയെ മറന്നു, എന്റെ ശരീരം മറന്നു, ഈ കാണുന്ന പ്രപഞ്ചം മറന്നു, അകമേക്ക് കേവല ബോധസ്വരൂപമായി പ്രകാശിക്കുന്നു കൃഷ്ണൻ. ഞാൻ കണ്ണു തുറന്നാലോ മുമ്പിൽ കാലസ്വരൂപമായി പ്രകാശിക്കുന്നു കൃഷ്ണൻ. അന്തർബഹി പൂരുഷ കാലരൂപൈ പ്രയച്ഛതോ മൃത്യുമുതാമൃതം ച മായാമനുഷ്യസ്യ വദസ്വ വിദ്വൻ. പുറമേക്ക് തിരിഞ്ഞു നോക്കുമ്പോ കാലം, ടൈം. ആ ടൈം കൃഷ്ണനാണെങ്കിൽ അവിടെ നോക്കിയാൽ മതിയല്ലോ. പക്ഷെ എന്ത് ചെയ്യാം, അവിടെ നോക്കിയാൽ പ്രയച്ഛതോ മൃത്യും എന്നാണ്. ഓരോ ക്ഷണത്തിലും മൃത്യു, എവിടെ നോക്കിയാലും ഓരോ സെക്കൻഡും മൃത്യുവാണ്. ബഹിർമുഖമായ ഭഗവാന്റെ സ്വരൂപം മൃത്യുവാണ്, ഭഗവാന്റെ പൃഷ്ഠം മൃത്യുവാണ്, ഭഗവാന്റെ മുൻഭാഗം അമൃതമാണ് എന്ന്. ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പൃഷ്ഠമാണ്, എവിടെ നോക്കിയാലും മൃത്യു. അത് ദൃഷ്ടി അന്തർമുഖമായി സെന്ററിൽ ഹൃദയത്തിലേക്ക് പോയാ അമൃതം ച അമൃതാനുഭവം, മരണമില്ലായ്മ, പൂർണത. അതാണ് നമുക്ക് പുറമേക്ക് നോക്കുമ്പോ മൃത്യുവും, പക്ഷെ അകമേക്ക് മൃത്യുവിനെ സ്വീകരിക്കാൻ ഒരു പറ്റായികയുണ്ട്, ഒരു അൺകോൺഷ്യസ് ആയിട്ട്. എല്ലാവർക്കും ഇത്ര തന്നെ, നമ്മൾ മൃത്യു കണ്ടാലും ആരൊക്കെ മരിക്കണത് കണ്ടാലും കുറച്ചു നേരത്തിൽ എന്തുകൊണ്ട് മറന്നുപോണു, ഉള്ളിൽ ആരോ പറയണു ഏ എനിക്ക് മരണമില്ല എന്ന് പറയണു. പക്ഷെ പുറമേക്ക് നോക്കുമ്പോ മരണത്തിന് പേടിയും വരുന്നു. അതാണ് പുറമേക്ക് നോക്കിയാൽ മരണപ്പേടി, ഹൃദയത്തിലേക്ക് തിരിഞ്ഞാൽ അമൃതാനുഭവം. ഇത് രണ്ടും ഒരു പൃഷ്ഠവും മറ്റേ സൈഡും പോലെ നമ്മളുടെ മുമ്പിൽ നിൽക്കണം. പ്രയച്ഛതോ മൃത്യും ഉത അമൃതം ച. പുറമേക്ക് തിരിഞ്ഞാൽ കാലം, അകമേക്ക് തിരിഞ്ഞാൽ ശാന്തി, നിശ്ചലത, ചലനമില്ലായ്മ, സനാതനത്വം. അപ്പൊ ഭഗവാൻ ഇവിടെ കാലസ്വരൂപമായ സത്യത്തിനെ ഒന്ന് വിശകലനം ചെയ്യാം. കാലം നമ്മളുടെ മനസ്സ് ഒരു കള്ളക്കഥ പറഞ്ഞു തരണു നമുക്ക് കാലത്തിനെ കുറിച്ച്. കാലം അറിയണമെങ്കിൽ മനസ്സ് വേണം, എന്നാലേ കാലം അറിയുള്ളൂ. കുട്ടികൾക്ക് കാലം അറിയോ? കൊച്ചുകുട്ടികൾക്കും ജ്ഞാനികൾക്കും കാലമേ അറിയില്ല. കൊച്ചുകുട്ടികൾക്കും ടൈമൊന്നും അറിയില്ല. നേരം വിളിച്ചുപോയാൽ ചിലപ്പോ ചോദിക്കുക, അപ്പൊ രാത്രിയാവും ചോദിക്കും. അവർക്കുണ്ടോ വല്ലതും, രാത്രിയോ പകലോ ഒന്നുമില്ല. നോക്കണം, കണ്ണു തുറന്നുകൊണ്ടേ എന്നിട്ട് അവർ ദേ ആർ നോട്ട് കോൺഷ്യസ്. കാലമൊന്നും അവർ രാവും പകല് പോലും ഇല്ല. അതാണ് ലീലാസുഖൻ ഒരു ലീല പറയും, കൃഷ്ണലീല. കൃഷ്ണൻ അമ്മയുടെ അടുത്ത് വന്ന് അമ്മ പാല് വേണം ചോദിച്ചു അത്രേ. അപ്പൊ വൈദ്യൻ പറഞ്ഞിട്ട് കുട്ടിക്ക് വെറുതെ പാല് കൊടുക്കരുത്, ഗ്രഹണി പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യശോദ പറഞ്ഞു ഇപ്പൊ പാലില്ല എന്നാണ്. മാതഹ കിം യധുനാഥ ദേഹി ചഷകം, പാല് തരില്ല എന്നറിയാം കൃഷ്ണൻ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് പാല് ചോദിക്കുന്നതിന് പകരം അമ്മ ഒരു ടംബ്ലർ തരുമോ ഒരു പാത്രം തരുമോ എന്ന് ചോദിച്ചു അത്രേ. ദേഹി ചഷകം. അപ്പൊ യശോദ ചോദിക്കുകയാണ് കിം ചെയ്യന്, എന്തിനാ പത്രം? പാതും പയഹ, പാല് കുടിക്കാനാണ്. അപ്പൊ യശോദ പറഞ്ഞു അതിപ്പില്ല, തന്നാസ്തി അദ്യ, ഇപ്പോഴല്ലേ കുറച്ചു മുമ്പ് കുടിച്ച, ഇപ്പൊ ഇനി പാല് തരില്ല. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു ഇനി എപ്പൊ കിട്ടും? കഥാസ്തി വാ തത്, എപ്പൊ കിട്ടും ഇനി പാല്? നിശി, രാത്രിയിൽ പാല് തരാമെന്നാണ്. കുട്ടിക്കുണ്ടോ രാത്രിയോ പകലോ? കുട്ടി ചോദിച്ചു നിശാകാവ, രാത്രി എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ അമ്മ എങ്ങനെ പറഞ്ഞു കൊടുക്കും കുട്ടിക്ക് രാത്രി എന്താണെന്ന്? ആ അന്ധകാരോദയ, ഇരുട്ട് വന്നാൽ രാത്രിയായി. കുട്ടി ഉടനെ കണ്ണ് ഇറക്കി പൂട്ടിയത്രേ. അമ്മ അപ്പൊ ഇരുട്ട് വന്നു എനിക്ക് പാല് തരൂ. അപ്പോ കുട്ടികൾക്കും പലപ്പോഴും ടൈമില്ല, ടൈമിന്റെ കോൺസെപ്റ്റ് ഇല്ല. ആനന്ദിക്കുന്നവർക്ക് ടൈമിന്റെ കോൺസെപ്റ്റ് ഇല്ല. ആനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോ, നല്ല ആനന്ദത്തിൽ ഇരിക്കുമ്പോ ടൈം അറിയില്ല. എന്താന്ന് വെച്ചാൽ ആനന്ദം എന്ന് വെച്ചാൽ മനസ്സില്ലായ്മയാണ്. നമ്മളത് എന്തോ കാരണം കൊണ്ട് പറയും, എന്തോ ബാഹ്യ കാരണം കൊണ്ട് ആനന്ദം എന്ന് പറയാം. ആ ആനന്ദം അനുഭവിക്കുമ്പോ ടൈം അറിയില്ല, സമയം അറിയില്ല. നല്ല ആനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തോ ചിലപ്പോ ബാഹ്യമായി എന്തെങ്കിലും സുഖം അനുഭവിക്കുമ്പോ ടൈം അറിയണില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ ആ കാരണം കൊണ്ടാണെന്ന് പറയുന്നത്, പക്ഷെ വാസ്തവം അതല്ല. ആ സമയത്ത് മനസ്സൊട്ടും പ്രവർത്തിക്കാതെ ഉള്ളിൽ ആത്മാനന്ദമാണ്. തൽക്കാലത്തേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉള്ളിലുള്ള സുഖത്തിനെ പുറത്തു കൊണ്ടുവന്നതാണ്. അപ്പൊ ടൈം അറിയണില്ല. അപ്പൊ നിരന്തരം ആ സുഖത്തിൽ ഇരിക്കുന്നവർക്കും ടൈം അറിയില്ല. അവിടെ ടൈം അസത്യമായി പോകുന്നു. അതാണ് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ട് ഒരു അല്പനേരം. അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1,000 ആണ്ട് പോലെ തോന്നും. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ട് ഒരു അല്പനേരം എന്നാണ്. പരമാനന്ദത്തിന്റെ പാല് കുടിച്ചവർക്ക് 10,000 വർഷം കഴിഞ്ഞൊടുക്കുന്ന വേഗത്തിൽ പോകും, അറിയില്ല എന്നാണ്. അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ, ബുദ്ധി ജഡത്തിന്റെ പിടിയിലാവുമ്പോ 1,000 ആണ്ട് പോലെ തോന്നും. ഒരു ക്ഷണം 1,000 പോലെ. അപ്പോഴാണ് ഈ ബോറടിക്കണത്. ബോറടിക്കൽ എന്ന് വെച്ചാൽ ബുദ്ധി ജഡത്തിന്റെ പിടിയിൽ പെട്ടിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. ഒരു ജയിലിന്റെ ഉള്ളിൽ കിടന്നാൽ പുറത്തു വരാൻ ശ്രമിക്കില്ലേ? അതാണ് ബോർഡം. നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ കൂടുതൽ സിനിമ, TV, എന്തോ പുറത്ത് ആശ്രയിച്ച് പിന്നെ അതുമൊക്കെ ബോറടിച്ചു പോകും. തനിയെ ഇരിക്കുമ്പോ ബോറടിക്കണമെന്നാണ് ചിലർ പറയുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മളെ മഹാബോറന്മാരാണ്. അപ്പൊ നമ്മൾക്ക് നമ്മളെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോ ബോറടിക്കണം, അതാണോ കുഴപ്പം? നമ്മളുടെ ഉള്ളിൽ അത്ര കണ്ട് തമോ ഗുണവൃത്തി, ജഡം, ജഡത്തിനെ തിന്ന് 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 ഈ ഡൈജഷൻ പ്രോബ്ലം വരില്ലേ? ചിലപ്പോ ഒരുപാട് തിന്നിട്ട് വേറെ നിറഞ്ഞു കഴിയുമ്പോ ഒരു അസ്വസ്ഥത. അതുപോലെ മനസ്സിൽ കുറെ തിന്നിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഒരു ഇൻഡൈജഷൻ പ്രോബ്ലമാണ് ഈ ബോർഡം. ഒരു വിരസത തോന്നുക, ആകപ്പാടെ ഒരു ഉത്സാഹമില്ലായ്മ. ഓ, ഇതൊക്കെ ടൈമിന്റെ കുഴപ്പമാണ്. കാലം ഒരു വലിയ ട്രാപ്പാണ് സമയം എന്ന് പറയുന്നത്. അതിനെ ഭഗവാൻ ഇവിടെ അനലൈസ് ചെയ്യാണ്. നമ്മളുടെ അനുഭവത്തിൽ 3 കാലം നമ്മൾ പറയുന്നു: ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. വ്യാകരണത്തിൽ നമ്മൾ പഠിക്കും ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പക്ഷേ നമ്മുടെ അനുഭവത്തില് നോക്കണം, ഉറക്കത്തിലും കാലമില്ല അല്ലേ? ഉറക്കത്തിൽ നല്ല സുഖമായി ഉറങ്ങുമ്പോ ഖണ്ഡസംവിത് എന്ന് പറയും. അതായത് കാലം എന്ന് വെച്ചാൽ തന്നെ കോൺഷ്യസ്നെസ് വെൻ ഇറ്റ് ഗെറ്റ്സ് ബ്രോക്കൺ ബൈ തോട്ട്സ് ടൈം ഈസ് ക്രിയേറ്റഡ്. അവിഛിന്നമായ ബോധാനുഭവത്തിൽ കാലമില്ല. ഒരേ ഒരു ചിത്തവൃത്തിയിലും കാലം അനുഭവപ്പെടില്ല കാര്യമായിട്ട്. ഇപ്പൊ ഉറക്കം എന്നുള്ള നിദ്രാവൃത്തിയില് ഇപ്പൊ കിടന്നതല്ലേ ഉള്ളൂ അപ്പോഴേക്ക് നേരം വെളിച്ചമായി എന്ന് തോന്നും. ഇപ്പൊ കിടന്നതേ ഉള്ളൂ അപ്പോഴേക്ക് നേരം വെളിച്ചമായി. ഉറക്കത്തിൽ അഹങ്കൃതിയും ലയിച്ചു പോകുന്നത് കൊണ്ട് ടൈം അറിയണില്ല. മനസ്സ് പൊന്തുമ്പോ ടൈം അറിയണം. മനസ്സ് ഭൂതകാലം, യൂഷ്വൽ ആയിട്ട് മനസ്സിന്റെ ഫീൽഡ് ഭൂതകാലമാണ്. ഭൂതകാലം കഴിഞ്ഞുപോയ കാലം. പിന്നെ അങ്ങോട്ട് വിട്ടാൽ ഒരു പെണ്ടുലം പോലെ ഇങ്ങോട്ട് പോവും, ഇങ്ങോട്ടും പോവും. ഒരു ക്ലോക്കിലുള്ള പെണ്ടുലം പോലെ മനസ്സ് ഭൂതകാലത്തിലേക്ക് പോവും, അവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ ഭാവികാലത്തിലേക്ക് പോവും. ഭാവികാലം, ഭൂതകാലം, ഭൂതകാലം, ഭാവികാലം, പാസ്റ്റ്, ഫ്യൂച്ചർ, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇതാണ് മനസ്സിന്റെ, മനസ്സാകുന്ന പെണ്ടുലത്തിന്റെ മൂവ്മെന്റ്. അത് എപ്പോഴെങ്കിലും വർത്തമാനകാലത്തിൽ നിന്നിട്ടുണ്ടോ? വർത്തമാനകാലം എന്നുള്ളത് മനസ്സില് നോക്കണം. ചിന്തിക്കുമ്പോഴേക്കും ഭൂതകാലമായി, ഇപ്പോ എന്ന് പറയുമ്പോഴേക്കും ഭൂതകാലമായി. മനസ്സ് എന്തിനെ തൊട്ടാലും അതിനെ ജഡമാക്കും. ഭൂതകാലം എന്ന് പറയണത് എന്താ? ജഡമല്ലേ? ഇപ്പൊ ഉണ്ടോ അനുഭവത്തിൽ? എനിക്ക് ഇത്ര വയസ്സ്, എനിക്ക് 60 വയസ്സ് എന്ന് പറഞ്ഞാൽ ഈ 60 വയസ്സ് ഇപ്പൊ അനുഭവത്തിലുണ്ടോ? വെറും ചിത്തവൃത്തികളിലല്ലേ ഉള്ളൂ, സങ്കല്പത്തിലല്ലേ ഉള്ളൂ. എനിക്ക് കഴിഞ്ഞ വർഷം എനിക്കൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ അനുഭവം ഇപ്പൊ ഉണ്ടോ? ഇത് ഈസ് ഓൺലി ഇൻ ഇമാജിനേഷൻ. ഇന്നലെ കണ്ട സ്വപ്നവും കഴിഞ്ഞ വർഷം കണ്ട അനുഭവം ഒന്ന് തന്നെ. ഇപ്പോഴും ഇപ്പൊ എന്നെ പുറത്തവരെ ഇന്നലെ രാത്രി കണ്ട സ്വപ്നവും കഴിഞ്ഞ വർഷം December 30 ഞാൻ വീണ് കാല് ഫ്രാക്ചർ ആയെങ്കിൽ ആ ഒരു അനുഭവവും രണ്ടും എനിക്ക് ഇപ്പോ ഒരേപോലെ തന്നെ. രണ്ടും തോട്ട്സിലാണ്. ഇറ്റ് ഈസ് നോട്ട് നൗ. ഫ്യൂച്ചറില് ഭാവനയിൽ ഇനിയിപ്പോ ചിലതൊക്കെ ഭാവിക്കും, അതുണ്ടാവാം ഇതുണ്ടാവാം. സ്വപ്നം ഒന്ന് മെമ്മറി, ഒന്ന് ഇമാജിനേഷൻ. പാസ്റ്റ് എന്ന് പറയണത് ഇറ്റ് ഈസ് മെമ്മറി, ഫ്യൂച്ചർ എന്ന് പറയണത് ഇറ്റ് ഈസ് ഇമാജിനേഷൻ. രണ്ടും എക്സ്പീരിയൻസ് അല്ല. പക്ഷേ പ്രസന്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്, ഇപ്പോ അനുഭവത്തിലുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താന്ന് വെച്ചാൽ എക്സ്പീരിയൻസിന് പ്രാമുഖ്യം കൊടുക്കുന്നതിന് പകരം മെമ്മറിയിലും ഇമാജിനേഷനിലും തന്നെ നിൽക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മനസ്സുകൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മളുടെ എഡ്യൂക്കേഷൻ ഒക്കെ മൈൻഡ് ഓറിയന്റഡ് ആണ്. മൈൻഡിന് പ്രസന്റ് മൊമെന്റിൽ നിൽക്കാൻ പറ്റില്ല, അതിന് മെമ്മറിയിലോ ഇമാജിനേഷനിലോ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മനസ്സിന് ഒരിക്കലും സത്യത്തിനെ തൊടാനേ കഴിയില്ല. മനസ്സിന് കള്ളത്തിനോട് മാത്രമേ സംബന്ധമുള്ളൂ. മനസ്സ് ചിന്തിക്കുന്നത് ഒരിക്കലും സത്യമാവാനേ ഒക്കുകയില്ല. മനസ്സുകൊണ്ട് എന്ത് ചിന്തിച്ചാലും അത് കള്ളമാവാനേ പറ്റുള്ളൂ എന്നുള്ളത് ഈ അനുഭവം കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. കാരണം മെമ്മറി കള്ളമാണ്, ഇമാജിനേഷനും കള്ളമാണ്. രണ്ടും ഇപ്പൊ അനുഭവത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ അനുഭവത്തിലുള്ളതിനെ മനസ്സുകൊണ്ട് തൊടാനും പറ്റില്ല. മനസ്സ് തൊടുമ്പോഴേക്കും അതിനെ മെമ്മറിയാക്കും. ഇത് അറിഞ്ഞ വളരെ എളുപ്പമാണ്. മനസ്സ് നമ്മളെ പറ്റിക്കണു എന്നറിഞ്ഞാൽ ഭഗവാൻ നമുക്കിപ്പൊ സിദ്ധമാണ്. പക്ഷെ മനസ്സ് പറയുന്നു, ഏ ഭഗവാനെ ഇപ്പൊ ഒന്നും കിട്ടില്ല, അത് നീ പിന്നെ ചില സാധനയൊക്കെ ചെയ്തിട്ട് അങ്ങനെ. അതാണ് മനസ്സിന്റെ കോൺസെപ്റ്റ്. മനസ്സിന് ജീവിക്കണമെങ്കിൽ മെമ്മറി വേണം, ധാരാളം പഠിച്ചാൽ. ഇല്ലേ, ലോകത്തിൽ ഏറ്റവും പഠിച്ച ആളുകളെ ഏറ്റവും അധികം നമുക്ക് റെസ്പെക്ട് ചെയ്യും. എന്താ, അയാൾക്ക് കൂടുതൽ മെമ്മറി ഉണ്ട്. ട്രാപ്പാണ് അത്, മെമ്മറി അല്ലെങ്കിൽ ഇമാജിനേഷൻ. ഭാവന, കവികൾ രണ്ടുപേരും ലൂസായിപ്പോയ ആളുകളാ. രണ്ടുപേരും ഉള്ള വസ്തുവിനെ വിട്ടുകളഞ്ഞവരാ. ഭാവനയുടെ ലോകത്തിൽ ഒരാള് സഞ്ചരിക്കണു, ഒരാള് ജഡത്തിന്റെ ലോകത്തിൽ സഞ്ചരിക്കും. ഒരാള് ശവം പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളാണ്, വേറെ ഒരാള് പ്രേതത്തെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആള്. രണ്ടും ഭാവനയും ജഡവും. പക്ഷെ ഈശ്വരനാവട്ടെ നമുക്കിപ്പോ സിദ്ധമാണ്. നമ്മളുടെ അനുഭവത്തിൽ ഭവിച്ചു പോയിരിക്കും. ബോധവസ്തുവായി ഇപ്പൊ സിദ്ധിച്ചിരിക്കണം നമുക്ക്. ഈശ്വരൻ സിദ്ധിച്ച് ഇവിടെ ഇപ്പോ ഈ ക്ഷണം സിദ്ധിച്ചിരിക്കും. നടന്ന കാര്യമാണ് ഈശ്വരൻ. ആചാര്യസ്വാമികൾ പറയുന്ന ഭൂതവസ്തു, ഭൂതവസ്തു എന്ന് വെച്ചാൽ പാസ്റ്റായ വസ്തു എന്നല്ല അർത്ഥം. ഇപ്പൊ സിദ്ധമായ വസ്തു, ദാറ്റ് വിച്ച് ഈസ് ഇൻ യു ഹിയർ ആൻഡ് നൗ. അതിനെ വിട്ടിട്ട് ഭൂതം ഭവിഷ്യച്ച് ഭവത്സ്വകാലേ തദ്വർത്തമാനസ്യ വിഹായ തത്വം ഹാസ്യാന കിം സ്യാത് ഗതഭാവി ചർച്ചാം വിനൈക സംഖ്യാഗണനേവ ലോകെ. ഭൂതകാലം ഉണ്മയായിരുന്നതിന് കാരണം അത് അന്നു വർത്തമാനകാലമായിരുന്നു. ഫ്യൂച്ചർ ഉണ്മയാകണമെങ്കിൽ അത് അന്നു വർത്തമാനകാലവുമായിരിക്കണം. റെക്കോർഡഡ് പ്രസന്റ് ഈസ് പാസ്റ്റ്, ഇമാജിനറി പ്രസന്റ് ഈസ് ഫ്യൂച്ചർ. ദർ ഈസ് ഓൺലി ആൻ ഇറ്റേണൽ എക്സ്പീരിയൻസ് ഓഫ് പ്രസന്റ് മൊമെന്റ്. വർത്തമാനകാലം, വർത്തമാനകാലം മാത്രമാണ് എപ്പോഴും അനുഭവത്തിൽ. ഒരിക്കലും പാസ്റ്റിനെ അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല, ഫ്യൂച്ചറിനെ അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. പാസ്റ്റിനെ അനുഭവത്തിൽ കൊണ്ടുവന്നാൽ ആ പാസ്റ്റ് ഇപ്പൊ പ്രസന്റ് ആവും. പിന്നെ വർത്തമാനം എപ്പോഴും ഉണ്ട്. ഈസ്, വാസ് ആൻഡ് വിൽ ബി ഒന്നുമില്ല, ഈസ് എപ്പോഴും ഉണ്ട്. പ്രസന്റ് മൊമെന്റ് മാത്രമേ ഉള്ളൂ. ഞാനുണ്ട്, അഹമസ്മി. അപ്പൊ ഭൂതകാലം, ഭവിഷ്യത് കാലം രണ്ടും വർത്തമാനത്തിന്റെ തന്നെ ഒരു സ്വരൂപമാണ്. പക്ഷെ മനസ്സുകൊണ്ട് വർത്തമാനകാലത്തിനെ സ്പർശിക്കുമ്പോ അത് ഭൂതമോ ഭാവിയോ ആകുന്നു. വർത്തമാനത്തിനെ വിട്ടാൽ സത്യസാക്ഷാത്കാരം ഉണ്ടാവില്ല. അതാണ് ഉപനിഷത്തും പറയണത്, ഇഹ ചേത് അവേദി തഥ സത്യമസ്തി നചേത് ഇഹ അവേദി മഹതി വിനഷ്ടി. ഇവിടെ ഇപ്പോ അറിഞ്ഞാൽ സത്യാനുഭവം ഉണ്ടാവും. ഇപ്പോ ഇവിടെ അറിഞ്ഞിട്ടില്ലെങ്കിലോ വലിയ നഷ്ടം. ഞാൻ പിന്നെ അറിഞ്ഞോളാം, ഹോംവർക്ക് ചെയ്തോളാം, വീട്ടിൽ പോയിട്ട് ചെയ്തോളാം. അതുകൊണ്ടാണ് എഴുതിയെടുക്കാൻ പാടില്ല, എഴുതിയെടുക്കാൻ പാടില്ല. എഴുതിയെടുത്താൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ മൈൻഡിലേക്ക് പോയി, ബ്രെയിനിലേക്ക് പോയി. സ്റ്റോറിങ് ടെൻഡൻസിയാണതേ. നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് ഒന്നും പ്രയോജനപ്പെടില്ല. ഇപ്പോ ഇവിടെ ഇഹ ചെയ്തവേദീത്, അതാണ് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമാണ് വർത്തമാന അനുഭവം. അതിനെ മനസ്സുകൊണ്ട് തൊടാനേ പറ്റില്ല. വർത്തമാനത്തിനെ വിട്ട് ഫ്യൂച്ചറും പാസ്റ്റിനെയും കുറിച്ച് പറയണത് ഒന്ന് എന്നുള്ള സംഖ്യയെ വിട്ടിട്ട് നമ്പർ കണക്കാക്കണ പോലെയാണെന്ന്. വിനൈക സംഖ്യാ ഗണനേവ ലോകേ, അതാണ് ഇന്നലെ പറഞ്ഞുവല്ലോ, കണക്കിൽ അനേക സംഖ്യകളുണ്ട് എന്നൊരു ഭ്രമം. എല്ലാവർക്കും പെട്ടെന്ന് നോക്കിയാൽ തോന്നും കണക്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത നമ്പേഴ്സ് ഉണ്ട് എന്നാണ്. പക്ഷെ വാസ്തവത്തിൽ ഒരേ ഒരു നമ്പറേ ഉള്ളൂ, ഒന്ന്. ഒന്ന് മറ്റൊരു ഒന്നിനെ കൂട്ടിയിട്ട് രണ്ടാവണോ, മറ്റൊരു ഒന്നിനെ കൂട്ടിയിട്ട് മൂന്നാവണോ, മറ്റൊരു ഒന്നിനെ കൂട്ടിയിട്ട് നാലാവണോ, ഒന്ന് തന്നെ അസംഖ്യം നമ്പേഴ്സായി വേഷം കെട്ടി നിൽക്കുന്നു. അതേപോലെ ദിസ് മൊമെന്റ്, നെക്സ്റ്റ് ദിസ് മൊമെന്റ്, നെക്സ്റ്റ് ദിസ് മൊമെന്റ്, ഇതാണ് ജീവിതമേ. ജീവിതം എന്ന് വെച്ചത് എന്താ? കോൺസ്റ്റന്റ് എക്സ്പീരിയൻസ് ഓഫ് നൗ, പ്രസന്റ് മൊമെന്റ്. വർത്തമാനകാലത്തിന്റെ അനുഭവമാണ് ജീവിതം, മനസ്സിന്റെ ഭ്രമമല്ല. പക്ഷെ നമ്മളുടെ കുഴപ്പം എന്താ? നമ്മളുടെ വിദ്യാഭ്യാസവും നമ്മളുടെ ലൗകികവും ആധ്യാത്മികവുമായിട്ടുള്ള വിദ്യാഭ്യാസവും ഒക്കെ മൈൻഡ് ഓറിയന്റഡ് ആണ്. അതുകൊണ്ടാണ് പറയണത് എന്ത് പഠിച്ചാലും ജ്ഞാനം ഉണ്ടാവില്ല. അൺലെസ് യു കം ഇൻ കോൺടാക്ട് വിത്ത് എ പേഴ്സൺ ഹു ഹാസ് ട്രാൻസെൻഡഡ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. മനസ് അല്ലെങ്കിൽ നമ്മളുടെ എന്ത് പഠിക്കുന്നതും മനസ്സിനെയാണ് എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിനെ വളർത്തിക്കൊണ്ടിരിക്കും. ഒരു ഭൂതമാണ് അതേ. അത് നമുക്ക് ഭ്രമമൊക്കെ തരും. നമുക്ക് കിട്ടിയ പോലെയും മനസ്സിലായ പോലെയും തെളിഞ്ഞ പോലെയും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായ പോലെയും ഒക്കെ പറയും, തോന്നിപ്പിക്കും അത്. എന്നിട്ട് വാദിക്കും ഭക്തിയാണ്, ജ്ഞാനമാണ്, യോഗമാണ്, എന്തൊക്കെയോ പറയും അത്. അത് നമ്മളെ വെറുതെ സ്വപ്നം കാണിപ്പിക്കുകയാണ്. ഭിക്ഷക്കാരൻ തെരുവിൽ കിടന്ന് ഉറങ്ങുമ്പോ ചക്രവർത്തിയായിട്ട് സ്വപ്നം കണ്ട പോലെ, എന്നിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോ താൻ അതേ സ്ഥലത്ത് തന്നെ, ഒന്നും മാറിയിട്ടില്ല. അതുപോലെ മനസ്സ് സ്പിരിച്വൽ ആയിട്ടൊക്കെ സ്വപ്നം കാണിക്കും, അതൊന്നും കാര്യമില്ല. സ്പിരിച്വൽ മനസ്സിന് ഒരിക്കലും സ്പിരിച്വൽ ആവാൻ പറ്റില്ല. ആയി എന്നുള്ളത് വെറുതെ തോന്നലാണ്. സ്പിരിച്വാലിറ്റി നമ്മളുടെ സ്വത്താണ്, അത് നമ്മൾ ആയിത്തീരേണ്ടതല്ല. ഇപ്പൊ തന്നെ ഉണ്ട്, ഈ ക്ഷണം തന്നെ. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ കൃപ എന്ന് പറയുന്നതിനൊന്നും അർത്ഥമേ ഇല്ല. ഭഗവാൻ ഗീതയിൽ പറയുന്നു, എത്ര വലിയ ദുരാചാരിയാവട്ടെ, എത്ര മഹാമടയനാവട്ടെ, സർവം ജ്ഞാനപ്ലവേന ഇവ വൃജിനം സന്തരിഷ്യസി, ജ്ഞാനമാവുന്ന ആ തോണി കൊണ്ട് എല്ലാ സംസാര സമുദ്രത്തിനെയും കടക്കാൻ ഒക്കും. എന്താ ഭഗവാനെ അങ്ങനെ പറയണത് എന്ന് വെച്ചാൽ, ഡോ തനിക്ക് ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം, ഇവിടെ സംസാര സമുദ്രം ഇല്ല. അത് വെറുതെ തോന്നുകയാണ്. ആ ഭാഗവതത്തിലെ ഒരു ശ്ലോകമുണ്ട് അങ്ങനെ, ബ്രഹ്മസ്തുതിയില് ഭയങ്കരമായ സമുദ്രം, സംസാര സമുദ്രം, ഉപ്പുവെള്ളം കുടിക്കണു, കിടന്നു ഭ്രമിക്കുക. ഇത് കടക്കാൻ ഒരു വഴിയും കാണാനില്ല. ഒരാൾ ബോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു, ഒരാൾ കപ്പൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു, ഒരാൾ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നു, ഒരാൾ ഫ്ലൈറ്റിൽ വന്ന് വിളിക്കണു അത്രേ നിന്നെ രക്ഷിക്കാൻ വരൂ. പക്ഷെ ആരും രക്ഷിക്കുന്ന വഴി കാണാനില്ല. അപ്പൊ ഒരു സദ്ഗുരു, ഈ ജീവന് സൂര്യപ്രകാശം പോലെ വന്നു എന്നാണ്. നേരം വെളിച്ചമായാൽ സ്വപ്നം പോണ പോലെ, അല്ലെങ്കിൽ കണ്ണിൽ ഒരു അഞ്ജനം എഴുതി കൊടുത്തു എന്ന് വെച്ചോളാം. ഗുരു ആ അഞ്ജനം എഴുതി കൊടുത്തപ്പോ ഈ ജീവൻ സംസാര സമുദ്രത്തിനെ നോക്കി എത്ര, അവിടെ സമുദ്രമേ കാണാനില്ല എന്നാണ്. ഈ ഇല്ലാത്ത സമുദ്രത്തിലാണ് ഇത്രയും നേരം ഇത്രയും അനേക തിമിംഗലങ്ങളും അനേക ക്രൂര ഹിംസ്ര ജന്തുക്കളും ഒക്കെ ഭാവന ചെയ്തത്. അതാണ് ഗുരുവർക്കോപലി ലബ്ധ ഉപനിഷത് സ ചക്ഷുഷ ഏതേ തരന്തീഹ ഭവ അനൃതാം ബുദ്ധി. അനൃതാം ബുദ്ധി എന്ന് വെച്ചാൽ കള്ളമായ സമുദ്രം എന്നർത്ഥം. ഉള്ള വാസ്തവത്തിൽ ഉള്ള സമുദ്രമല്ല, പക്ഷെ അത് കഷ്ടപ്പെടുത്തും. ഉള്ള സമുദ്രം എത്ര കണ്ട് ബുദ്ധിമുട്ടിക്കുമോ അത്ര കണ്ട് ബുദ്ധിമുട്ടിക്കും. കാരണം നമ്മൾ മനസ്സിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കണതും, മനസ്സിനെ ആശ്രയിച്ചു കൊണ്ട് എന്തൊക്കെ കർമാനുഷ്ഠാനം, എന്തൊക്കെ യോഗ സാധന, എന്തൊക്കെ തലകുത്തി നിന്നാലും നമ്മള് ഇതിൽ കിടന്ന് തത്തളിച്ചുകൊണ്ടിരിക്കും. മേപ്പെട്ടു പോകും, ചോട്ടിലേക്ക് വരും, മുകളിലേക്ക് പോകും, ചോട്ടിലേക്ക് വരും, മാറ്റങ്ങളും മറിച്ചലുകളും ഒക്കെ നടക്കും. എപ്പോഴാണോ നമ്മള് ഭഗവാൻ ആ ഒരു പ്ലെയിനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നത്, അപ്പോഴേ നമുക്ക് കാര്യം ഇത്ര എളുപ്പമാണോ എന്ന് തോന്നും. മനസ്സിനെ ആശ്രയിച്ചാൽ കഷ്ടം. തമിഴിലെ നന്ദനാർ ചരിത്രത്തിൽ ഒരു പാട്ടുണ്ട്, അയ്യേ മെത്ത കഠിനം ഉമദടി മൈ, അയ്യേ മെത്ത കഠിനം. നന്ദനാർ പാടുന്നതാണ് എത്ര കഠിനം എന്നാണ് ഈ മാർഗം. അതേ പാട്ട് രമണ മഹർഷി എഴുതിയപ്പോ, അയ്യേ അതിസുലഭം ആത്മവിദ്യയേ അതിസുലഭം. ഇപ്പൊ സാധാരണ ബുദ്ധി എന്തു ചെയ്യും? നന്ദനാർ ചരിത്രത്തിൽ ഗോപാലകൃഷ്ണ ഭാരതി പാടിയത് ശരിയോ രമണ മഹർഷി പാടിയത് ശരിയോ, കമ്പാരിസൺ, ഇതാണ് നമ്മളുടെ ബ്രെയിൻ. രാമകൃഷ്ണ പരമഹംസര് ശരിയോ രമണ മഹർഷി ശരിയോ? ഉപനിഷത്ത് പറയണു വാൾ തലയിൽ നടക്കണ പോലെ, ഒരു റേസേഴ്സ് എഡ്ജിൽ നടക്കണ പോലെയാണെന്ന് പറയുന്നു. മഹർഷി ഇവിടെ പറയണു വളരെ സുലഭം എന്ന് പറയണു. ഭഗവാൻ ഗീതയിൽ പറയണു സുസുഖം കർത്തും അവ്യയം, ചെയ്യാൻ വളരെ സുഖം, ഇതുപോലെ എളുപ്പമൊന്നുമില്ല എന്ന് ഗീതയിൽ 9-ാം അധ്യായത്തിൽ പറയണു. ഇപ്പൊ ആരെയാണ് എടുക്കേണ്ടത്? നമ്മളുടെ ബ്രെയിൻ ഇങ്ങനെയാണ്, രണ്ടുപേരും രണ്ട് പ്ലെയിൻ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഉപനിഷത്ത് റേസേഴ്സ് എഡ്ജ് പോലെയാണെന്ന് പറഞ്ഞു? എന്തുകൊണ്ട് നന്ദനാർ ചരിത്രത്തിൽ ഗോപാലകൃഷ്ണ ഭാരതി മെത്ത കഠിനം എന്ന് പറഞ്ഞു? മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രയത്നിക്കുന്നിടത്തോളം, ഉപനിഷത്ത് ഋഷികൾക്കും അറിയാം, ഇവിടെ ഗോപാലകൃഷ്ണ ഭാരതിയും ആ സ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിന്റെ മണ്ഡലത്തിൽ ഇരുന്നു കൊണ്ടാണ് 99% കളി. അതുകൊണ്ട് മെത്ത കഠിനം എന്നാണ്, മഹാകഷ്ടം. എപ്പോ സദ്ഗുരു കൃപ ചെയ്ത് ഈ മനസ്സിന്റെ മണ്ഡലത്തിൽ നിന്ന് നമ്മളെ പുറത്തെടുത്ത് ഇടുന്നുവോ, അപ്പൊ അയ്യേ അതിസുലഭം. അതാണ് രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷ അവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. ഭഗവാൻ പറഞ്ഞു ഈ രാജവിദ്യയുണ്ടല്ലോ, രാജഗുഹ്യം, ഇറ്റ് ഈസ് എ റോയൽ സീക്രട്ട് എന്നാണ്. എന്താന്ന് വെച്ചാൽ മനസ്സ് അതിന്റെ അടുത്തെങ്കിലും നമ്മളെ പോകാൻ അനുവദിക്കില്ല. എന്താന്ന് വെച്ചാൽ അത് പോയി പോവുകയും, മനസ്സ് വളരെ എളുപ്പമാണ്, പോയി കഴിഞ്ഞാൽ വളരെ വിഷമമുണ്ടെന്ന് തോന്നുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ളത് വിഷമമുണ്ടെന്ന് തോന്നുന്നു. ഈ അമേരിക്കൻസ് ചന്ദ്രനിൽ പോയപ്പോ അവർക്ക് വലിയ വിഷമമുണ്ടായ അത്ര. എന്താന്ന് വെച്ചാൽ എഴുതാൻ പേന പറ്റണില്ല, ഗ്രാവിറ്റേഷണൽ പുൾ ചോട്ടിലേക്ക് ഉള്ളതുകൊണ്ട്. ആരോ തമാശായിട്ട് പറഞ്ഞ കഥയാ, മഷി മുകളിലേക്ക് മുകളിലേക്ക് പോകണു. അപ്പൊ അവർ എത്രയോ കോടി ഡോളേഴ്സ് ചെലവാക്കിയിട്ട് ഒരു പേന കണ്ടുപിടിച്ചിരിക്കുന്നതാണ് അവിടെ പോയിട്ട് എഴുതാനായിട്ട്. എന്നിട്ട് ജപ്പാൻകാരോട് പറഞ്ഞു, അത്രേ ഞങ്ങൾ ഒരു പേന കണ്ടുപിടിച്ചിരിക്കണു, ഒരുപാട് ചെലവായി ഞങ്ങൾക്ക് അതിന്, അതുകൊണ്ട് ഞങ്ങൾ ഇനി അതിന്റെ സീക്രട്ട് ഒന്നും പുറത്തുവിട്ടതില്ല, നിങ്ങൾ വേണമെങ്കിൽ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞു. അത്രേ അപ്പൊ ജാപ്പനീസ് പറഞ്ഞു, അത്രേ കുഴപ്പമില്ല, ഞങ്ങളുടെ അവിടെ പെൻസിൽ ഉണ്ടോ എന്ന് പറഞ്ഞു. അതിന്റെ തമാശ പറയാണ്. അപ്പോ ഇത്ര സീരിയസ് ആയിട്ട് ചിന്തിക്കുമ്പോ ചിലപ്പോ സിമ്പിൾ ആയിട്ടുള്ള ചില ഡോർ നമ്മൾ വിട്ടുപോകും, അതാണ് കുഴപ്പം. അതുകൊണ്ടാണ് റേസേഴ്സ് എഡ്ജ് പോലെ എന്ന് പറയണത്. ഒരു ബ്ലേഡിൽ നടക്കണ പോലെയാണ്, വാൾ തലയിൽ നടക്കണ പോലെയാണെന്നൊക്കെ പറയാൻ കാരണം വളരെ സീരിയസ് ആയിട്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിക്കുമ്പോ ഇത്ര സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ലേ. സ്വാമി രാമദാസിനോട് ഒരു ഭക്തൻ ചോദിച്ചു, അങ്ങ് പറയണു വളരെ എളുപ്പമാണെന്ന്, ഭഗവാന് ശരണാഗതി ചെയ്ത് നാമം ജപിച്ചാ മുക്തി കിട്ടും എന്ന് പറയണു, എന്നിട്ട് എന്താ ആരും വിശ്വസിക്കാത്തത്? ഇത്ര സിമ്പിൾ ആയിട്ട് ഒരു മാർഗം പറഞ്ഞിട്ട് എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ആരും വിശ്വസിക്കാത്തത്. എല്ലാവർക്കും അവരവന്റെ പ്രയത്നത്തിലും പരിശ്രമത്തിലും അഹങ്കാരത്തിലുമാണ് വിശ്വാസമേ, അല്ലാതെ ഭഗവാന്റെ കൃപയിലും സർവസുലഭമായിരിക്കുന്ന വസ്തുവിലും വിശ്വാസം പോരാ. ശുദ്ധമായ ജ്ഞാനമാർഗവും എളുപ്പമാണ്, ശുദ്ധമായ ഭക്തിമാർഗവും എളുപ്പമാണ്. പക്ഷെ അതിലേക്ക് വലിയ ആളുകൾ ഭക്തി എന്നൊക്കെ പറയണമെന്നോ ഈ മാർഗമല്ല, അപ്പോ ഭക്തി എന്നൊക്കെ പറഞ്ഞ് പെരണ്ട് കളിക്കുകയാണ് നമ്മളത്. അപ്പോ വളരെ സ്വതന്ത്രമാണ്, സിമ്പിളാണ്. എങ്ങനെ മനസ്സിനെ മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ സിമ്പിളാണ്. മനസ്സിന്റെ ഉള്ളു കൂടെ നോക്കുമ്പോ എന്തൊക്കെയോ കാണും, ചില ഈ ലുഡിക്രസ് ഗ്ലാസ്, ചിലതിന്റെ ഉള്ളു കൂടെ നോക്കുമ്പോ ആളുകളുടെ തലയൊക്കെ നീണ്ടുപോയതായിട്ടും മൂക്ക് 1 കിലോമീറ്റർ നീളമുള്ളതായിട്ടൊക്കെ കാണും. അതുപോലെയാണ് നമ്മളുടെ മനസ്സിലൂടെ പ്രശ്നങ്ങൾ നോക്കുമ്പോ ഇല്ലാത്തതൊക്കെ കാണും, അതിന് പല കാര്യങ്ങളും കാണും അതിന്റെ ഉള്ളിൽ കൂടെ നോക്കും. അപ്പോ മനസ്സാണ് ബോധത്തിനെ ഭൂതകാലമായും ഭാവികാലമായും ഒക്കെ പിരിക്കുന്നത്. മനസ്സിനെ മാറ്റി നിർത്തിയാൽ ഭൂതകാലവും സാധ്യമല്ല, ഭാവികാലവും സാധ്യമല്ല, എപ്പോഴും ഉള്ളത് ഒരു വർത്തമാനകാല അനുഭവം മാത്രമാണ്. ഭൂതമൊന്നും അറിയില്ല മനസ്സിന്. ഭൂതകാലം ഭാവികാലം ഈ മെമ്മറിയും ഇമാജിനേഷനും ആർട്ടിഫിഷ്യലാണ്. അതുകൊണ്ടാണ് വയസ്സാവുമ്പോ ചിലപ്പോ അതൊക്കെ പോയി പോകണത് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. വയസ്സാവുമ്പോ നമ്മളുടെ പിടിയിലില്ലാത്തതുകൊണ്ട് ചിലർക്കൊക്കെ ചില പിരീഡ് തന്നെ മറന്നു പോകും. എനിക്കറിയണ ഒരാളുണ്ട്, വളരെ ബുദ്ധിശാലി, അയാൾക്ക് പാവം, അയാൾ ഇപ്പൊ 1963 ഇരിക്കണത്. കുറെ കാലം പോയി അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നിന്നും, കുറെ കാലം തന്നെ മറഞ്ഞുപോയി. അദ്ദേഹത്തിന് 9 കുട്ടികള്, അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ 3 കുട്ടികളുടെ ഓർമ്മയേ ഉള്ളൂ, ബാക്കിയൊക്കെ എന്തായും ചോദിച്ചാൽ അതൊക്കെ പാർക്ക ഓർമ്മ എന്നാ പറയണം. എത്ര മഞ്ഞുപോയി ബ്രെയിൻ. എന്തിനു പറയുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ ഇത്ര വലിയ സ്കോളർ, ഉപനിഷത്തും ബ്രഹ്മസൂത്രവും ഒക്കെ വെച്ച ലോകത്തിനെ ഒന്ന് വിറപ്പിച്ച ആളാണ്. അദ്ദേഹത്തിന് ലാസ്റ്റ് ഡേയ്സിൽ അദ്ദേഹത്തിന്റെ പേര് തന്നെ ഓർമ്മയില്ല. എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഈ മെമ്മറിയും ഇമാജിനേഷനും ഒന്നും വിശ്വസിക്കാനേ പറ്റില്ല. ബുദ്ധിയുടെ മണ്ഡലത്തിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. കമ്പ്യൂട്ടറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണ പോലെ ഇവിടെയും സ്റ്റോർ ചെയ്ത് വെക്കണോ അത്രയേ ഉള്ളൂ. നമ്മള് വളരെയധികം ഓർമ്മയുള്ള ആളുകളെ, പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യയിലെ ഒരു ഇടക്കാലം ഋഷികളുടെ കാലത്തിൽ അങ്ങനെയല്ല. ഈ കുറെ കാലമായിട്ട് മെമ്മറിക്കാണ് പവർ. അവർക്ക് എന്തൊരു ഓർമ്മശക്തിയാണെന്ന് പറയും. ഈ ഓർമ്മശക്തി ഒന്നും കാര്യമില്ല. എന്തോ അതൊരു സിദ്ധിയാണ്. അതെ, ഈ ഓർമ്മശക്തി എന്ന് പറയുന്നത് ഒരു സിദ്ധിയാണ്. ആ സിദ്ധി സിദ്ധന് പ്രയോജനപ്പെടുന്നില്ല. മറ്റുള്ളവരെ കണ്ട് ഭ്രമിപ്പിക്കാൻ വേണമെങ്കിൽ കൊള്ളും. ഈ സിദ്ധൻ അത് പ്രയോജനപ്പെടുന്നില്ല, മറ്റുള്ളവർക്ക് ഭ്രമിപ്പിക്കാൻ സാധിക്കും. അതാണ് തായ്മാനവ സ്വാമികൾ ഒരിടത്ത് പറയുന്നു, പരാപരക്കണ്ണിയിൽ പറയണു, തമിഴ് പണ്ഡിതന്മാർ എന്റെ അടുത്ത് വാദിക്കാൻ വന്നാൽ ഞാൻ സംസ്കൃതം പറഞ്ഞ് അവരെ തോൽപ്പിക്കും. വടമൊഴി സംസ്കൃത പണ്ഡിതന്മാർ പറഞ്ഞാൽ ഞാൻ തമിഴ് വേദാന്ത ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചിട്ട് അവരെ തോൽപ്പിക്കും. പക്ഷേ ഇവരെയൊക്കെ തോൽപ്പിക്കാൻ പ്രയോജനപ്പെട്ട അറിവ് എന്റെ മനസ്സിനെ തോൽപ്പിക്കാൻ എനിക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ എന്ന് അത് പെരുത്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ മെമ്മറിയുടെ, ബ്രെയിനിന്റെ പവർ കമ്പാരിറ്റീവ്ലി ലോകത്തിലുള്ള അനേക കഴിവുകളുടെ സ്ഥാനത്തിൽ അത് മുന്നിലായിരിക്കാം. പക്ഷെ അതൊക്കെ തന്നെ ആന്തരിക ജീവിതത്തിലേക്ക് വരുമ്പോ പ്രയോജനപ്പെടുന്നില്ല. അവിടെ എന്തു വേണം? അറിയേണ്ടത് അറിഞ്ഞിട്ട് യോഗത്തിന് ശ്രമിക്കണം എന്നാണ്. യോഗം എന്താണ്? മനസ്സിന്റെ ഈ പെണ്ടുലം നിൽക്കണം, വാച്ചിന്റെ ഈ പെൻഡുലം നിൽക്കണം അങ്ങോട്ട്. ഫ്യൂച്ചറിലേക്കും പാസ്റ്റിലേക്കും, പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കുള്ള ഈ മൂവ്മെന്റ് അത് നിന്നാൽ ഏകമേവ അദ്വിതീയം കേവലം സത്യം അവശിഷ്യം. ഏകവും അദ്വയവുമായ ഒരു പൂർണ്ണബോധമണ്ഡലം അവിടെ അവശേഷിക്കുന്നു. അത് പരിപൂർണ നിർവൃത്തിയെ തരുന്നു, ശാന്തിയെ തരുന്നു, ഈ ചലനത്തിന് നിർത്തുന്നു, ചിത്സ്വരൂപാനുഭവത്തിന് തരുന്നു, ചിദാനന്ദത്തിനെ പ്രകാശിപ്പിക്കുന്നു. അതാണ് ഭഗവാൻ ഇവിടെ അതിനെ വിട്ടിട്ട് മനസ്സിന് പ്രാമുഖ്യം കൊടുക്കരുത് എന്നുള്ളത് വേറെ ഒരു വിധത്തിൽ പറയാം. ഒന്ന് എന്നുള്ളത് വിട്ട് എണ്ണുന്ന പോലെ എന്നാണ്.
അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണ കെഞ്ചിയും വഞ്ചിയായി കൊഞ്ചമുനിറങ്ങിലെ അഞ്ചലൻറേ അരുളരുണാചല കേളാതളിക്കുമുൻ കേടിൽ പുകഴേ കേടു ചെയ്യാതരുളരുണാചല കൈ നിർക്കനി ഉൺമെയ്രസം കൊണ്ടുവ കൈ വെറികൊള്ള അരുളരുണാചല കൊടിയിട്ടടിയറെ കൊല്ലുനെ കെട്ടി കൊണ്ടെങ്കം വാഴ്വേൻ അരുണാചല കോപമിൽ ഗുണത്തോയ് കുറിയായനെ കൊള്ള കുറയും ചെയ്തേൻ അരുണാചല ഗൗതമർ പോറ്റും കരുണൈ മാമലയെ കടക്കണി താഴ്വായ അരുണാചല സകലമും വിഴുങ്കും കതിരൊളീനമന ജലജമലർത്തിയിടരുണാചല ശാപ്പാടുന്നെ ശാന്തുണവായാൻ ശാന്തമായി പോവൻ അരുണാചല ചിത്തം കുളിരഗതിരത്തം വൈത്തമുദവായേ തിര അരുൺമതി ശീരയഴിത്ത് നിർവാണമശൈതരുൾ ശീരയളീത്തരുളരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല സുഖക്കടൽ പൊങ്ക ചൊല്ലുണർവടങ്ക ചുമ്മാ പൊരുന്തിടങ്ക അരുണാചല ശൂതുഷെയ്തെന്നെ ശോതിയാതിനിവും ജ്യോതി ഉറുക്കാട്ടരുണാചല സെപ്പടി വിത്തൈ കത്തി പടി മയക്കു വിട്ടുറുപ്പടും വിത്തൈ കാട്ടരുണാചല ശേരായ നിന്മൈ നീരായുറുകി കണ്ണീരാറ്റഴിവേൻ അരുണാചല ശയ്യന തള്ളിർ ശൈവിനൈ ചുടുമലാലുയിവകയേ തുറൈ അരുണാചല சொல்லாது சொல்லினி சொல்லற நில் என்று சும்மா இருந்தாய் அருணாச்சலாம். சோம்பியாய் சும்மா சுகமுண்டுறங்கிடில் சொல்வேரங்கதி அருணாச்சலாம். சௌரியம் காட்டினை சழக்கற்றதென்றே சலியாதிருந்தாய் அருணாச்சலாம்.
மகர்ஷிக்கு அருணாச்சல சிவன் வச்சால் கிருபா செய்த ஒரு அனுபவத்தினையான ഈ പാട്ടിൽ മുഴുവൻ പറയണത്. ഒരു പാട്ടിൽ വളരെ സാതുര്യമായിട്ട് പറയണു, செப்படி வித்தை கற்று இப்படி மயக்கு விட்டு உருப்படும் வித்தை காட்டு அருணாச்சலாம். செப்படி வித்தை എന്ന് വെച്ചാൽ മാജിക്. എന്തെങ്കിലുമൊക്കെ ഇന്ദ്രജാലം കാണിക്കുക, കൈമടക്ക് കാണിക്കുക, ഇങ്ങനെ കണ്ണിൽ മഷിയിടുന്ന ഈ ഒരു ഏർപ്പാട് കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്നെ ഇങ്ങനെ മയക്കുക. മയക്കുക എന്ന് വെച്ചാൽ പല ദ്വൈത ബുദ്ധികൾ തോന്നിപ്പിക്കുക, മനസ്സ് പൊന്തിയിട്ട് എന്നെ വിഷമിപ്പിക്കരുത്. ഉരുപ്പടും വിദ്യ എന്ന് വെച്ചാൽ ഉരുപ്പെടുക എന്ന് വെച്ചാൽ ഒരു വിധത്തില് ഒരു ശരിയാവുന്ന വല്ലതുമൊക്കെ ഒന്ന് ചെയ്യുമെന്നാണ്. ആളൊന്ന് പൂർണ്ണമാവുന്ന ഉരുപ്പടും വിദ്യ. ഉരുപ്പടും വിദ്യ എന്താണ്? ഉരുപ്പടും വിദ്യയാണ്. ഏകമായിട്ടുള്ള സ്ഥിതി കാണിച്ചു തന്ന് എന്നൊന്ന് ശരിയാക്കി തരൂ. ഉരുപ്പടും വിത്തൈ കാട്ട് അരുണാചലാം. അവിടുന്ന് എന്നെ തള്ളിക്കളഞ്ഞാലോ, ശയ്യന തള്ളിർ ശൈവിനെ ചുടും. മനസ്സ് സ്വരൂപത്തിൽ ഇരിക്കാതെ പുറമേക്ക് വന്നാൽ പ്രാരബ്ധത്തിന്റെ തീ എന്നെ ചുടും, എരിച്ചു കളയും. അതുകൊണ്ട് ഉയ്വകയേതുറൈ അരുണാചല, ഉള്ളിൽ പൂർണമായി രക്ഷപ്പെട്ട് പൂർണ്ണ സുഖസ്വരൂപമായി ഇരിക്കുന്ന വഴി ഏതാവെന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ അരുണാചലം പറഞ്ഞു, എത്രേ ചുമ്മാ ഇരുന്ന് പറഞ്ഞു. അത്ര ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ചൊല്ലാതെ ചൊല്ലിനി ചൊല്ലറ നിൽ എന്നു ചുമ്മാ ഇരുന്നായി അരുണാചല. ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ എനിക്ക് രക്ഷപ്പെടാൻ എന്താ വഴി, ഇങ്ങനെ എന്നെ മയക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോ ചൊല്ലറ നിൽ, ചിത്തവൃത്തികൾ ഇല്ലാതെ ചുമ്മാ ഇര് എന്ന് പറഞ്ഞിട്ട് അരുണാചലം സ്വയം ചുമ്മാ ഇരുന്ന് കാണിച്ചു കൊടുത്തു എന്നാണ്. ചൊല്ലറ നിൽ, മല എങ്ങനെ ഇരിക്കണോ അനങ്ങാതെ ഇരിക്കണതല്ലേ, ചലിക്കാതെ നിൽക്കുന്നത് കണ്ട് എന്നെ പോലെ നീയും ചലിക്കാതെ നിൽക്കൂ എന്ന് ഉപദേശിച്ചു അത്രേ. ചുമ്മായിരുന്തായി അരുണാചലം, ശോംബിയായി ചുമ്മാ സുഖമുണ്ട് ഉറങ്ങിടിൽ സൊൽവേരൻ ഗതി അരുണാചല. അടുത്ത പാട്ടിൽ ഭഗവാൻ പറയണു, ഒരു ശോംബി എന്ന് വെച്ചാൽ മടി പിടിച്ച്, ലേസി ഫെലോ. അവിടെ ലേസി ഫെലോ എന്താ അർത്ഥം എന്ന് വെച്ചാൽ മനസ്സ് അല്പം പോലും ലോകത്തിൽ പ്രവർത്തിക്കാതെ സുഖമുണ്ട് എന്ന് വെച്ചാൽ ആത്മസുഖത്തിനെ അനുഭവിച്ചുകൊണ്ട്, അല്ലാതെ ഊണ് കഴിച്ച് ഉറങ്ങലല്ല, ആത്മസുഖത്തിനെ അനുഭവിച്ചുകൊണ്ട് അകമേക്ക് ഉറങ്ങൽ, സ്വരൂപത്തിൽ ഉറങ്ങൽ, അല്ലാതെ വേറെങ്കത്തി അരുണാചല, എനിക്ക് വേറെ എന്താ വഴി, വേറെ എന്ത് ജോലിയുണ്ടെന്ന്, എന്താ ഇപ്പൊ പറ്റിയെന്ന് വെച്ചാൽ ശൗര്യം കാട്ടിനെ ഈശ്വരൻ അല്ലെങ്കിൽ സദ്ഗുരു തന്റെ വീര്യത്തിന് ഒന്ന് കാണിച്ചു കൊടുത്തു. അത്ര ഈ ജീവൻ കാണിച്ചു കൊടുത്തപ്പോ എന്തായി എന്ന് വെച്ചാൽ ശഴക്ക് അറ്റത് എന്ന് വെച്ചാൽ ഇവന്റെ കെൽപ്പ് മുഴുവൻ, അല്ലെങ്കിൽ അതാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണോ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഒരടി കഴിഞ്ഞു. കബീർദാസ് പറയണു, ഗുരുദേവൻ എന്റെ മേലെ ബാണം വിട്ടു എന്നാണ്, അമ്പ് വിട്ടു, അമ്പ് വിട്ടതോടുകൂടെ ഞാൻ മരിച്ചു, അതോടെ കഴിഞ്ഞു. ആ കൃപയെ ഭക്തന്മാരൊക്കെ ഒരേ വിധത്തിൽ വർണ്ണിക്ക. ഇവിടെ ഭഗവാനും പറയാണ്, ശൗര്യം കാട്ടിനെ സദ്ഗുരുവായ ഈശ്വരൻ ഒന്ന് ധൈര്യം കാണിച്ചു, കാണിച്ചതോടുകൂടി ഈ ജീവന്റെ ധൈര്യമൊക്കെ പോയി എന്ന് വെച്ചാൽ ഈ അഹങ്കാരം ഉള്ളിൽ സ്വയം ഇല്ലാതായിട്ട് തീർന്നു. ശഴക്കറ്റതിന്റെ ചലിയാതിരുന്നായ അരുണാചലാണ്. ഈ അഹങ്കാരത്തിന്റെ ബലം അങ്ങടി ഇല്ലാതായപ്പോ അകമേ നിശ്ചലതത്വമായി ഈശ്വരൻ അകമേ പ്രകാശിച്ചു എന്നാണ്. ശഴക്കറ്റതെന്റെ ചലിയാതിരുന്നായി അരുണാചല.
യഥോ മമാത്മാ ഭവസി ത്വമേവ തഥോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാതവേഷ്ടം കുരുമാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.